2024 June 16 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് രാഹുൽ. ഒഴിവാക്കേണ്ട തീക്കളികൾ ആർ സുമേഷ് എഴുതുന്നു. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ 25 മലയാളികളടക്കം 49 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം കുവൈറ്റിന് മാത്രമല്ല ലോകത്തിന് തന്നെ പാഠമാകണം. നമ്മുടെ കൊച്ചു കേരളവും സുരക്ഷിതമല്ലെന്ന വസ്തുതയും ഈ അവസരത്തിൽ വിസ്മരിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ ചെറുതും വലുതുമായി നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജീവഹാനിയും സംഭവിച്ചു. ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അടക്കം മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത വൻകിട കെട്ടിടങ്ങൾ കേരളത്തിലുണ്ട്. ഇവയ്ക്ക് ഫയർഫോഴ്സിൽ നിന്ന് അഗ്നിസുരക്ഷ NOC ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ 1500 കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് ഫയർഫോഴ്സിന്റെ അനൌദ്യോഗിക കണക്ക്. ഭൂരിഭാഗവും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ്. സംസ്ഥാനമൊട്ടാകെ നോക്കിയാൽ 10 മടങ്ങാവും. ചില ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ശുപാർശ പ്രകാരം NOC നൽകുന്നതായി ആക്ഷേപമുണ്ട്. സുരക്ഷിതമല്ല സെക്രട്ടേറിയറ്റും മെഡിക്കൽ കോളേജും. ഭരണസിരാ കേന്ദ്രമായ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റും ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയും ഒട്ടും സുരക്ഷിതമല്ലെന്നാണ് റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിലെ അഗ്നിസുരക്ഷ കാലങ്ങളായുള്ള ആവശ്യമാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെയും ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന വന്നു പോകുന്നത്. VIP കളുടേത് ഉൾപ്പെടെ വാഹനങ്ങളും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും നാടിന്റെ വികസനവും ഉൾപ്പെടുന്ന വിലപിടിപ്പുള്ള സർക്കാർ രേഖകളും ലക്ഷക്കണക്കിന് ഫയൽ ശേഖരങ്ങളും വേറെ. 100 ഓഫീസുകളിലായി 5000 ജീവനക്കാരും. എന്നാൽ മതിയായ രീതിയിൽ ഉണ്ടാകേണ്ട അഗ്നിസുരക്ഷാ സംവിധാനങ്ങളൊന്നും സെക്രട്ടേറിയറ്റിലില്ല. പ്രാഥമിക അഗ്നിശമന ഉപകരണങ്ങളായ ഫയർ എക്സ്റ്റിങ്വിഷറുകൾ പ്രധാനപ്പെട്ട ഓഫീസുകളിലെല്ലാം ഉണ്ടെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാർക്ക് മതിയായ പരിശീലനം ലഭിച്ചിട്ടുമില്ല. 1/2 അഗ്നിശമന ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ടെന്നതൊഴിച്ചാൽ മിനി വാട്ടർ ടെൻഡർ പോലും ഇവിടെയില്ല. തീപിടുത്തം ഉണ്ടായാൽ നേരിടാൻ തികച്ചും അപര്യാപ്തമാണ് ഇപ്പോഴത്തെ സംവിധാനം. സുരക്ഷാ സംവിധാനങ്ങളും കുറവ്. ഈ വേസ്റ്റ് ഉൾപ്പെടെ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നിടത്തോ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലോ ക്യാൻറ്റീൻ പരിസരത്തോ അഗ്നിസുരക്ഷയ്ക്ക് യാതൊന്നുമില്ല. സെക്രട്ടേറിയറ്റ് വളപ്പിൽ തീപിടുത്തം തടയാൻ വാട്ടർ ഹൈഡ്രന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനത്തിനാവശ്യമായ വെള്ളമില്ല. ചെങ്കൽച്ചൂള ഫയർ സ്റ്റേഷൻ തൊട്ടടുത്ത് ഉണ്ടെന്നതാണ് ഏക ആശ്വാസം. പതിറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്ര പ്രാധാന്യമുള്ള ഈ സർക്കാർ കെട്ടിടത്തിൽ തടികൊണ്ടുള്ള നിർമ്മിതികൾ ഏറെയുണ്ട്. സെക്രട്ടേറിയറ്റിൽ നവീകരണത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള ഉപകരണങ്ങൾ വ്യാപകമായി സജ്ജമാക്കാറുണ്ട്. അതിനുള്ള വൈദ്യുതി താങ്ങാൻ വയറിംഗ് സംവിധാനത്തിന് കഴിയില്ലെന്ന് ഫയർഫോഴ്സ് സൂചന നൽകിയിട്ടുണ്ട്, പക്ഷേ പരിഹരിച്ചിട്ടില്ല. പല വാതിലുകളും തുറക്കാൻ കഴിയാത്ത വിധം സ്ഥിരമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത്യാഹിതം സംഭവിച്ചാൽ പുറത്തേക്കുള്ള രക്ഷാമാർഗങ്ങളാണ് ഇങ്ങനെ അടച്ചുവെച്ചിരിക്കുന്നത്. ഫയർ എക്സ്റ്റിങ്വിഷറുകൾ പരിമിതമാണ്. വർഷത്തിൽ 2 പരിശോധിച്ച് നിർദ്ദേശങ്ങളും ശുപാർശകളും റിപ്പോർട്ടായി അതത് ജില്ലാ കളക്ടർമാർക്ക് നൽകുന്നുണ്ടെങ്കിലും അത് കാര്യമായി എടുക്കാറില്ല. കാലപ്പഴക്കം ചെന്ന ഇലക്ട്രിക് വയറിംഗ് സംവിധാനം, വീതി കുറഞ്ഞ ഇടനാഴികൾ എന്നിവയുള്ള സെക്രട്ടേറിയറ്റിനും പരിസരവും തീപിടുത്ത രഹിത മേഖലയാക്കാനുള്ള പരിശോധനകൾ നടത്തി സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ട്. ഇത് കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണെങ്കിലും ഒരു സർക്കാരും ഇതിനായി ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നാണ് വസ്തുത. സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥിരമായി ഒരു ഫയർ യൂണിറ്റിനെ നിയോഗിക്കുകയും തീപിടുത്തം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സെൻസറുകൾ ഉൾപ്പെടെ ആധുനിക അഗ്നിശമന ഉപകരണങ്ങൾ എല്ലാം ഓഫീസിൽ സ്ഥാപിക്കുകയും ചെയ്യണം. ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളില്ല. തുരുമ്പിപ്പഴകിയ ഫയർ എക്സ്റ്റിങ്വിഷറുകൾ, പ്രവർത്തനരഹിതമായ വാട്ടർ സ്പ്രേയുമാണ് അവിടെയുള്ളത്. വർഷത്തിൽ 2 ഫയർ ഓഡിറ്റ് നടത്തി ഫയർഫോഴ്സ് ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അതും നടപ്പാക്കാറില്ല. മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള SIT ആശുപത്രി, തിരുവനന്തപുരം ജനറൽ ആശുപത്രി തുടങ്ങിയവയും തീപിടുത്ത ഭീഷണിയിൽ നിന്ന് മുക്തമല്ല. ജനറൽ ആശുപത്രിയുടെ ഒരു ഭാഗം ഇപ്പോഴും പഴയ കെട്ടിടങ്ങളാണ്. സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ആശുപത്രിയാണിത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയും തീപിടുത്ത ഭീഷണിയിലാണ്. ഇവിടെ ഫയർ യൂണിറ്റും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അടിസ്ഥാന സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള വാതിലുകൾ എല്ലാം തന്നെ സുരക്ഷയുടെ ഭാഗമായി ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. കൂടാതെ കോർപ്പറേഷൻ, പബ്ലിക് ഓഫീസ് എന്നിവിടങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. തീ അണച്ചാൽ മാത്രം പോരാ. തീ പിടിക്കുമ്പോൾ അണയ്ക്കാൻ മാത്രമുള്ളതായി ഫയർഫോഴ്സ് വകുപ്പ് മാറരുത്. തീപിടുത്തം ഒഴിവാക്കാനുള്ള മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനും അവർ കൂടുതൽ ശ്രദ്ധ നൽകണം. എന്തെങ്കിലും വലിയ അപകടം ഉണ്ടായതിന് ശേഷമല്ല പരിശോധനയ്ക്ക് ഇറങ്ങേണ്ടത്. അതിനു മുൻപ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥരും കർശന പരിശോധനകൾ നടത്താൻ തയ്യാറാകണം. തീപിടുത്തം തടയാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തുവാൻ കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെയും മറ്റു പങ്കാളികളാക്കിക്കൊണ്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാവും എന്നതിനെക്കുറിച്ച് നഗരസഭകളും ആലോചിക്കണം. സർക്കാരും ജനങ്ങളും ഒരേപോലെ ജാഗരൂകരായാൽ പല തീപിടുത്തങ്ങളും അപകടങ്ങളും ഒഴിവാക്കാനാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ മുന്നറിയിപ്പിന്റെയും അടിസ്ഥാനത്തിൽ അതിനുള്ള കൂട്ടായ ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ശ്രദ്ധിക്കാം ഇവ. തീ പിടിച്ചാൽ പരിഭ്രാന്തരാകാതെ പെരുമാറാൻ അവബോധം നൽകണം. അഗ്നിശമന ഉപകരണം കൈകാര്യം ചെയ്യാൻ എല്ലാവരും പഠിക്കണം. വലിയ കെട്ടിടങ്ങളിൽ ഫയർ അലാം ഓൺ ചെയ്യണം. തീ അണയ്ക്കലും സാധനങ്ങൾ മാറ്റലുമല്ല സ്വയം സുരക്ഷയാണ് പ്രധാനം. അപകട സമയത്ത് ലിഫ്റ്റിന് പകരം പടികൾ ഉപയോഗിക്കുക. പുറത്തിറങ്ങാനായാൽ 101 വിളിക്കുക. ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുക. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഒച്ച വെച്ച് നിർദ്ദേശങ്ങൾ നൽകരുത്. പരിഭ്രാന്തി കൂട്ടും. പുക മൂടിയാൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യണം. വൈദ്യുത കമ്പികൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ വെള്ളത്തിൽ തൊടരുത്. ഫയർ അലാം, സ്മോക്ക് ഡിറ്റക്ടർ, ജലസ്രോതസ്സുകൾ, രാസവസ്തുക്കൾ തുടങ്ങിയവ ഇടയ്ക്ക് പരിശോധിക്കുക.